الحمد لله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഹെൽമറ്റ് സ്വീകരിക്കേണ്ടത് ആരിൽ നിന്ന് എന്ന വിഷയത്തിന്റെ ബാക്കി ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാല്ലാ നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത് ഹെൽമ സ്വീകരിക്കേണ്ടത്, അതിൻ്റെ രീതി അതേത് രൂപത്തിലായിരിക്കണം, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചാണ്, അവലംബിക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഏതാനും ക്ലാസ്സുകളിലൂടെയായി നമ്മൾ വിശദീകരിച്ചു വന്നത്. ഇൽമിന്റെ യഥാർത്ഥ അഹലുകാരിൽ നിന്ന്, കിബാറുകളിൽ നിന്ന്, അവരുടെ നേർക്കുനേരെയുള്ള ശിഷ്യന്മാർ, അതേപോലെ തന്നെ അവരിൽ നിന്ന് ഇൽമ് നേടിയിട്ടുള്ളവർ, അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അതോടൊപ്പം ഈ വിഷയത്തിൽ കിതാബുകളെ അവലംബിച്ചുകൊണ്ട്, ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് ഗ്രന്ഥങ്ങളിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്നതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചു. കിതാബ് തിരിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പല രൂപത്തിലുള്ള അബദ്ധങ്ങളും സംഭവിക്കും. അതിൻ്റെ ഉദാഹരണങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അതിൻ്റേതായ ഉസൂലുകളും കായിദകളും ലവാബിത്തുകളും ഇസ്തിലാഹിയായ ലുഗവിയായ പ്രയോഗങ്ങളും, അതേപോലെ തന്നെ നാസ്ഖ് മൻസൂഖ് മുജ്മൽ മുഫസ്സൽ ആം ഖാസ് ഇങ്ങനെയുള്ള ഒരുപാട് സാങ്കേതിക പ്രയോഗങ്ങൾ, ഇതൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭാഷാപരമായി പരിജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം എന്നുള്ളതുകൊണ്ട് മാത്രം ഗ്രന്ഥങ്ങൾ അവലംബിക്കുക, അത് ശരിയായ രീതിയല്ല, അത് പണ്ഡിതന്മാർ അത് അനുവദിച്ചിട്ടില്ല. അതോടൊപ്പം ഇങ്ങനെ ഇതൊന്നും തിരിയാതെ ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ പണ്ഡിതന്മാരായി ചമയുന്ന മുറിവൈദ്യന്മാരിൽ നിന്നും എൽമ് സ്വീകരിക്കരുത്. അവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളുടെ ഉദാഹരണങ്ങളും നമ്മൾ മുമ്പ് വിശദീകരിച്ചു. മറിച്ച് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഗ്രന്ഥങ്ങളെ അവലംബിക്കാം, അതിന് പണ്ഡിതന്മാർ വെച്ച ഷുറൂത്തുകളും ലവാബിത്തുകളും ഒക്കെ നമ്മൾ പറഞ്ഞു. അയാൾക്ക് കിതാബ് തിരിയണം, പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അയാൾക്ക് വിവരം ഉണ്ടാകണം. കുറച്ച് മാലകമെങ്കിലും അയാളെ വിഷയങ്ങൾ പഠിച്ചിരിക്കണം. എന്നിരുന്നാൽ തന്നെയും ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിക്കുന്നത് ശരിയല്ലെന്നും, കിതാബ് തിരിയുന്ന ആളാണെങ്കിൽ കൂടി അയാളെ പണ്ഡിതന്മാരുടെ സഹായം സ്വീകരിക്കേണ്ടതുണ്ട് എന്നും, അവരിൽ നിന്ന് എൽമു സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതുമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കാനുള്ളത്, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹത്തോടൊരു ചോദ്യം. ഒന്നോ രണ്ടോ ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ അവരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഹദീസുകളും വായിക്കുകയും ചെയ്യുന്നു, അവരത് പഠിക്കുന്നു. എന്നാൽ അവർ കൃത്യമായ വിവരമുള്ളവരല്ല, എൽമുള്ളവരല്ല, അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അവർക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് പഠിച്ചിരിക്കണം. അതൊന്നുമില്ലാത്ത കുറച്ച് ആളുകൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ വറന്നവർക്കില്ല, നീണ്ട നാവുണ്ടാകും, അതല്ലെങ്കിൽ ഭാഷാപരമായ അറിവുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ അറിയാം. എന്നിട്ട് അവരൊരുമിച്ച് കൂടിയിരുന്നിട്ട് അതൊരു ക്ലാസ്. അങ്ങനെ ഹെൽമു സ്വീകരിക്കുന്നതിന്റെ ഹുക്കും എന്താണ്? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഇഖ്തിസാറു ബഅലു ശബാബി അലാ അൻഫുസിഹിം വദുറൂസിഹിം ഫീ ബഅലിൽ ബുയൂതി. ഇങ്ങനെ നമ്മുടെ ചില സഹോദരങ്ങൾ, ചില യുവാക്കൾ, ചെറുപ്പക്കാർ ഇങ്ങനെ വീടുകളിൽ ഒരുമിച്ച് കൂടിയിരിക്കുക, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? യഹ്ഫദൂന അലാ അൻഫുസിഹിം വയഖ്റൗന അലാ അൻഫുസിഹിം. അവർ സ്വയം അത് ഹിഫ്ളാക്കുന്നു, സ്വയം അവരത് വായിച്ച് പഠിക്കുന്നു, അത് സ്വയം അത് കൈകാര്യം ചെയ്യാണ്. ഖാദാഫിഹി ഖത്റുൻ അലൈം, ഇതിൽ വമ്പിച്ച അപകടമുണ്ട്. നമ്മൾ ധാരാളമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഉസ്താദ് ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഉസ്താദോ അല്ലെങ്കിൽ ഷെയ്ഖന്മാരോ അല്ലെങ്കിൽ അവരെവിടെയും പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അവരങ്ങനെ ഒരുമിച്ച് കൂടും, എന്നിട്ട് അവരങ്ങനെ വായിച്ചിട്ട് പോകും. ഇങ്ങനെ പള്ളികളിൽ ഉണ്ടാകും, ചില വീടുകളിൽ ഉണ്ടാകും, ചില ഹാളുകളിൽ ഉണ്ടാകും, പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടും. നമ്മൾ അവരോട് ചോദിക്കുക, നിങ്ങൾ ഷെയ്ഖ് ആരാണ്, അല്ലെങ്കിൽ ഏത് ജാമിയയിൽ പഠിച്ചവരാണ്, ഇതൊക്കെ അവരോട് ചോദിച്ചാൽ അവർക്കൊന്നും പറയണ്ടാവില്ല, ഞങ്ങൾക്ക് കുറച്ചൊക്കെ വായിക്കാനറിയാം, ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ആയിരിക്കും അവർ പറയാറുണ്ടാകാം. ഇത് വമ്പിച്ച അപകടമാണ്. ഷെയ്ഖ് ഫൗസാൻ വിശദീകരിക്കണം, വലാ യുഫീദുഹും ഷൈഅ ബൽ റബ്ബമായ ഖത്തറു നബീ, ഇതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരമല്ല, അവർക്കതുകൊണ്ട് അപകടമാണ്, അവർ വഞ്ചിതരാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരേത് പ്രദേശത്തുള്ളവരാണെങ്കിലും ഇവരെന്ത് ചെയ്യണം? പണ്ഡിതന്മാരുടെ അടുത്ത് പോകണം, എന്നിട്ട് അവർ എൽമു നേടണം. അമൽ ജുലൂസുഫിൽ ബുയൂത്തി ജുമുഅത്തിൽ ഷബാബിൽ ജുഹാൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ജാഹിലിയങ്ങളായ കുറച്ച് ചെറുപ്പക്കാർ, ഷബാബ് എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്, വിവരമില്ലാത്തവരായ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരുമിച്ച് കൂടുക, വീടുകളിൽ ഒരുമിച്ച് കൂടുക, യഖ്റഊൻ എന്നിട്ട് അവർ ഗ്രന്ഥങ്ങൾ വായിക്കുക, വൈഷ്റഹൂൻ എന്നിട്ട് അവരതിന് ഷർഹ് പറയും, വൈഫസ്യറൂൻ അവരതിന് തഫ്സീർ പറയും, ഈ അംഫുസി ഇതൊക്കെ അവർ സ്വയം ചെയ്യുന്നു. ഹാദാ ഫീഹി ഖത്റുൻ അലീം, ഇതിൽ വമ്പിച്ച അപകടമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം വളരെ രസകരമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ പറയുക, ചിന്തിക്കേണ്ട ഒരു വാചകമാണ്. അദ്ദേഹം പറയുന്നത് വഖൗനുഹും യബ്ഖൂന അലാ ജഹലിഹിം അഹ്സൻ മിൻ ഖൗനിഹിം യത്തബിഊന ഹാദിഹി തരീഖ. ഈ ഒരു രീതി അവർ അവലംബിക്കുന്നതിനേക്കാൾ അവർക്ക് നല്ലത് ജാഹിലിയങ്ങളായി ജീവിക്കുകയാണ്. കാരണം അവർക്കൊരു വിവരമല്ല, എന്നിട്ട് അവർ കിതാബുകൾ എടുക്കും, ഇംഗ്ലീഷ് എടുക്കും, എന്നിട്ട് അതിന്റെ ശറഹൊക്കെ നോക്കി പഠിച്ചിട്ട് അവരങ്ങനെ വായിക്കും. അവർക്കൊരു ഗൈഡ് ഉണ്ടാവില്ല, ഒരു ഷെയ്ഖ് ഉണ്ടാവില്ല, ഒരു ഉസ്താദ് ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ വേണ്ടുകൊണ്ട് ഒരു ഫെയിലും പോവില്ല, അവർക്ക് തിരിയില്ല. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നവരെ കുറിച്ച് ജാഹിലികളായി ജീവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു മാർഗം പിൻപറ്റുന്നതിനേക്കാൾ അവർക്ക് നല്ലത്. ഞാൻ പറഞ്ഞതല്ല, എന്റെ നേരെ തിരിഞ്ഞിട്ട് കാര്യമല്ല, ഇത് ഷെയ്ഖ് ഫൗസാന്റെ വാചകങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് മുറക്കബ്, ജാഹില് ബസീത്ത് ഉണ്ട്, ജാഹില് മുറക്കബുണ്ട്. ഈ ജാഹില് മുറക്കബിനേക്കാൾ ജാഹിൽ ബസീത്ത് ജാഹിൽ മുറക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അൽ ജാഹിലുൽ ബസീത്ത് എതിരി ഇന്നഹു ജാഹിലുൽ. ആരാണ് ജാഹിലുൽ ബസീത്ത്? അവൻ അറിയാം. അവൻ ആരാണ്? അവനൊരു ജാഹിലാണ് എന്നുള്ളത് അവൻ അറിയാം. എന്നാൽ ഒരു ജാഹിൽ മുറക്കമാകട്ടെ എതൊന്നു, അവൻ വിചാരിക്കുന്നു അന്നഹു ആലിമുൻ, അവൻ പണ്ഡിതനാണെന്ന് അവൻ വിചാരിക്കുകയാണ്. എന്നിട്ടാണ് അവർ ഈ ദർസുകളൊക്കെ എടുത്ത് അങ്ങനെ ആലിമീങ്ങളായിട്ട് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ വഹുവ ജാഹിലുൻ, യഥാർത്ഥത്തിൽ അവൻ ആരാണ്? അവൻ ജാഹിലാണ്. അപ്പൊ അതിൽ അപകടമാണുള്ളത്. അങ്ങനെ വിവരമില്ലാതെ അവർ സ്വയം ആലിമീങ്ങളായിട്ട് ചമഞ്ഞുകൊണ്ട് ഈ രൂപത്തിലുള്ള ക്ലാസുകളുമായി ദുറൂസുകളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അവർ ജാഹിലീങ്ങളായിട്ട് ജീവിക്കുകയാണ് എന്നതാണ് ഷെയ്ഖ് ഫൗസാൻ പറയുന്നത്. വേറെ അദ്ദേഹത്തോട് ഇതേ രൂപത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ ഇതേ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ഗ്രന്ഥങ്ങളെ അതിൻ്റെതായ ഷുറൂത്തുകളോടുകൂടി ഉപയോഗപ്പെടുത്തുന്നതിന് വിരോധമില്ല എന്നുള്ളത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഫൗസാനെ പോലെ തന്നെ പ്രഗത്ഭനായ പണ്ഡിതനായ ഷെയ്ഖ് ബാസമുൽ, അദ്ദേഹം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം, കാരണം നമ്മളിത് വിഷയം പഠിക്കുകയാണല്ലോ. കാരണം നമുക്കൊക്കെ ഇതിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ അങ്ങനെ തന്നെ ഇരുന്നു, നല്ല മനോഹരമായിട്ട് സംസാരിക്കാൻ അറിയുന്ന, വാചാലമായിട്ട് സംസാരിക്കാൻ അറിയുന്ന, നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്ന അങ്ങനെ ഒരു നല്ല സാഹിത്യം പറയുന്ന ആളുകളുടെ ഖുത്തബക്കായിട്ട് നമ്മൾ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സാഹിത്യം അങ്ങനെ സംസാരിക്കുന്ന ആളുകളുടെ ഖുത്തബ അവരൊക്കെ പണ്ഡിതന്മാരാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ നല്ല മനോഹരമായി ഈണത്തിൽ സംസാരിച്ചിരുന്ന പലരും, ഇവരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഖുത്തബാക്കൾ മാത്രമാണ്. ഇവരെ അവലംബിക്കുന്നതൊക്കെ എന്താണ്? ഇഖ്വാൽ മുസ്ലിമിന്റെ ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ പ്രബോധനം പോലെയുള്ള മാസിക പിന്നെ വാരികകളും മാസികകളൊക്കെ അവലംബിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ക്ലാസുകളും പല ഖുത്തുബകളൊക്കെ. അപ്പൊ ഇതൊന്നും തിരിയാത്ത കേട്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടാകും. ചില ആൾക്കാരുടെ പ്രസംഗം അങ്ങനെയാണല്ലോ, അതിലൊന്നും ഉണ്ടാവില്ല, അസറുകൾ ഉണ്ടാവില്ല, ആയത്തുണ്ടാവില്ല, ഹദീസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സലഫിയത്തൊന്നും ഉണ്ടാവില്ല. കേട്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടാവും, അല്ലെങ്കിൽ കള്ള കഥകൾ ഉണ്ടാകും. യഥാർത്ഥത്തില് ഷെയ്ഖ് ബാസമുൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, മാദ യഅമൽ മൻ അറാദ തലബുൽ ഇൽമി വലാ യസ്തതീഉ അൽ വുസൂൽ ഇലാ അഹ്ലിൽ ഇൽമി. പണ്ഡിതന്മാരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്? അവരൊക്കെ ഇൽമു നേടണം. അവരെന്താണ് ചെയ്യേണ്ടത് എന്നതാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാഹ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് പണ്ഡിതന്മാരുടെ അടുത്ത് പോയി അവരിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ സാധിക്കുന്ന ആളുകൾ അവര് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകണം എന്നതാണ് അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫി ഹാദൽ ഹസ്രി ബിഹംദുലില്ലാഹ്, ഇന്നത്തെ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് ഹൈറാണ്. നമുക്ക് പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. ശരിയായ മൻഹജും ശരിയായ അഖീദയുമുള്ള ഉലമാക്കളുമായിട്ട് ബന്ധം പുലർത്താനുള്ള അവസരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാടുണ്ട്. എന്നിട്ട് അത് അദ്ദേഹം അങ്ങനെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചില മാർഗങ്ങൾ പറയുന്നു. ഇനി അങ്ങനെ പണ്ഡിതന്മാരുടെ മജ്ലിസിൽ പോയി എൽമ് പഠിക്കാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില മാർഗങ്ങളുണ്ട്. വദാലിക മിൻ വുജൂഹിൻ, ആ മാർഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ വജുഹുൽ അവ്വൽ, ഒന്നാമത്തെ മാർഗം, ഇദാ ഖാല ബി മഖ്ദറതിഹി മാദിയൻ അൽ ഇത്തിസാലു ഹാതിഫിയൻ അല ആലിമിൻ സുന്നിയൻ. അദ്ദേഹം പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനികമായ സൗകര്യങ്ങൾ ഒരുപാടുള്ള കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഹാത്തിഫ് ടെലിഫോൺ അതേപോലെ തന്നെ അങ്ങനെയുള്ള ഉപകരണങ്ങൾ മുഖേന എന്ത് ചെയ്യാം? പിന്നെ പണ്ഡിതന്മാരുടെ ദർസുകൾ നേരിട്ട് കേൾക്കുക. വയസ്മഅൂനഹു അബറൽ ഹാത്തിഫി, ഹാത്തിഫ് മുഖേന ഈ രൂപത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? അതിലുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്നത്തെ പല സൗകര്യങ്ങളും പൈലക്സ് പോലെ നേരിട്ട് ആ ക്ലാസ്സുകൾ കേൾക്കാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ യഥാർത്ഥത്തിൽ പിന്നെ സലഫികളായ സലഫിയത്തുള്ള സുന്നത്തുൽ ജമാഅത്തിന്റെ കിബാറുകളുടെ തന്നെ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള അവസരം നമുക്കുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒന്ന് ഷെയ്ഖ് ബാസ് മുലാണ് പറയുന്നത്. അൽ വജ്ഹുൽ അവ്വൽ അതാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഇതേപോലെ തന്നെ ചെയ്യേണ്ട തരീഖത്തുൽ ഉഖറ, മറ്റൊരു മാർഗം, ഹജ്ജിനോ ഉംറക്കോ വേണ്ടി പോകുമ്പോൾ എന്ത് ചെയ്യുക? സലഫികളുടെ പണ്ഡിതന്മാരുടെ, ശരിയായ മനഹജുള്ള പണ്ഡിതന്മാരുടെ കാസറ്റുകൾ നിങ്ങൾക്ക് വാങ്ങും കിട്ടും. ആ കാസറ്റുകൾ നിങ്ങൾ വാങ്ങി കേൾക്കുക. ഇതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു മാർഗം. അവരുടെ കാസറ്റുകൾ, സിഡികൾ അത് നമുക്ക് ലഭ്യമാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വത്തരീഖത്തു സാലിസ്, മൂന്നാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം ഇതാക്കാൻ അബറൽ ഇതാ റേഡിയോ, ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ മുഖേന സലഫി പണ്ഡിതന്മാരുടെ ക്ലാസുകൾ നിങ്ങൾക്ക്, ദർസുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ആ രൂപത്തിലുള്ള മാധ്യമങ്ങൾ മുഖേന മിസ്ലി ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹിഫ്ലഹുല്ല, സ്വാലിഹുൽ ഫൗസാൻ എന്നെ പോലുള്ള ഗൈരിഹിമിൽ ഉലമാ ഇൽ മഅറൂഫീന, ഞാൻ അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ ദർസുകളൊക്കെ നിങ്ങൾക്ക് ഈ റേഡിയോ മുഖേന അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ചാനലുകൾ മുഖേന നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇൽമു നേടാവുന്നതാണ്. അതിൽ അദ്ദേഹം പ്രത്യേകമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ഈ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്നു, ഹദ്ദിറു മിൻ ബഅദിൽ കനവാത്, ചില ചാനലുകൾ, ആ ചാനലുകളെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കാരണം അവര് പലരും രംഗത്ത് വരാറുണ്ട് പണ്ഡിതന്മാരായിക്കൊണ്ട്. യഥാർത്ഥത്തിൽ അവർ യഥാർത്ഥ സലഫി മൻഹജിൽ നിന്ന് ഇൻഹിറാഫ് സംഭവിച്ച ആളുകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചാനലുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. ലാ യുഖദ് മിൻഹും അൽ ഇൽം, അവരിൽ നിന്ന് എന്ത് ചെയ്യരുത്? ഇൽമു സ്വീകരിക്കരുത്. അപ്പൊ അത് വേറെ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ എല്ലാ ചവറുകളും, നേരത്തെ പ്രസംഗം കേൾക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ എവിടെയും പോയിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ട്. അതൊരു നല്ല കാര്യം എന്നല്ല അത്. അതാണ് നല്ല കാര്യം എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിലുള്ള മൻഹജും സലഫിയത്തുള്ള അലസുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ക്ലാസുകൾ കേൾക്കുക എന്നുള്ളത് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചൊന്നൊരു മാർഗമാണത്. നമ്മൾ നേരത്തെ ഒന്നാമത് ഇബ്നു സീരീന്റെ വാചകം ഉദ്ധരിച്ചിട്ട് നമ്മൾ പറഞ്ഞു, അത് തീവ്രവാദമോ ഭീകരവാദമോ ഒന്നും അല്ല, അത് പരലോകത്തിന്റെ വിഷയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ എന്ത് തെരഞ്ഞെടുക്കാനെങ്കിലും നമ്മൾ ഏറ്റവും നല്ലത് തെരഞ്ഞെടുക്കുക, അത് ഏതൊരു വിഷയത്തിലാണെങ്കിലും. പക്ഷെ ദീനിന്റെ വിഷയത്തിൽ ആ ഒരു നിലപാടിലേക്ക് എത്താൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ വിഷയങ്ങൾ വല്ലതും സംസാരിച്ചാൽ അയാളെ നേരെ തിരിയാനാണ് പലരും ശ്രമിക്കാറുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ എല്ലാ ചാനലുകളും അല്ലെങ്കിൽ എല്ലാ സൈറ്റുകളും എല്ലാ ചവറുകളും പോയിട്ട് അതിൽ നിന്നൊക്കെ എൽമ സ്വീകരിക്കുക, അത് യഥാർത്ഥത്തിൽ അയാളെ ലലാലത്തിലേക്ക് എത്തിക്കും. അങ്ങനെ എത്ര ആളുകൾ എല്ലാ പ്രസംഗമായിരിക്കും. ചില ആളുകൾ ഇങ്ങനെ പറയും, ആ എന്താളെ പ്രസംഗം കേട്ടാൽ അങ്ങനെ ഇരുന്നു പോകും, മണിക്കൂറുകൾ പിന്നിടുന്നത് അറിയാൻ പറ്റൂല, പറയുന്നതൊക്കെ എന്തായിരിക്കും? അഹ്ലു സുന്നത്തിനെതിരായ ആദർശമായിരിക്കും. ഒരു ക്ലാസ്സില്ലല്ലോ, ആ ക്ലാസ്സിനെങ്കിലും പോയിരിക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത്. അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പരലോകത്ത് നഷ്ടപ്പെടുത്തും. കാരണം നമ്മൾ അയാളിൽ നിന്ന് സ്വീകരിക്കുന്നത് ദീനാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഇന്ന ഹാദൽ ഇൽമ ദീന ഫന്ദുറു അമ്മൻ തഖുദൂന ദീനകും. ഇൽമ് നമ്മൾ ചോദിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അത് ദീനാണ്. അതുകൊണ്ട് ആരിൽ നിന്നാണോ നിങ്ങൾ ദീന് സ്വീകരിക്കുന്നത് അവനെപ്പറ്റി നിങ്ങൾ അറിയണം, അവരെപ്പറ്റി നിങ്ങൾ പഠിക്കണം. അവർ ശരിയായ മൻഹജും ഉസൂലും അല്ലെങ്കിൽ അഹ്ലു സുന്നയുടെ ആദർശവും അംഗീകരിക്കുന്ന ആളുകളാണോ എന്നുള്ളത് അറിയണം. അപ്പൊ അദ്ദേഹം പറയുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള ചില ചാനലുകളെ ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, അവരിൽ നിന്ന് നിങ്ങൾ ഇൽമ് സ്വീകരിക്കരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് ഉറപ്പുപ്പെടുത്തണം. ഇതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊന്ന്, ഐലൻ يمكن طلب العلم عن طريق الانترنت. ഇന്റർനെറ്റ് മുഖേന നിങ്ങൾക്ക് ഇൽമ് നേടാം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ കിതാബ് തിരിയാത്ത ആളുകളും ശരിയായ ഇതില്ലാത്ത ആളുകളും അത് ഒറ്റക്ക് പരിശോധിക്കാനും അതിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാനും നിന്നാൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. കാരണം നമ്മളൊരു സൈറ്റിൽ പോയി അത് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തിന്റെ ആദർശമാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാനുള്ള വിവരം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അത് ഹക്കാണോ ബാത്തിലാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? അത് വളരെ അപകടം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? അത് ചോദിച്ചു മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നത് ഇന്റർനെറ്റ് അതിന്റെ ഒരു മാർഗമാണ്, നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗമാണ്. പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള പിന്നെ അതിന്റെ ചാനലുകൾ ഏതാണ്, അത് പിന്നെ കൃത്യമായി സൈറ്റുകൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ചറിയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ചില സൈറ്റുകളൊക്കെ അധികം നമ്മളൊരു വിഷയം സെർച്ച് ചെയ്യുമ്പോൾ ഷിയാക്കള സൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാമിനെ തകർക്കാനുള്ള ഓറിയന്റലിസ്റ്റുകളുടെ സൈറ്റ് ആയിരിക്കും, ഒക്കെ ബിസ്മില്ലാഹും ഹംദും ഫാത്തിഹയും ഖുർആനും ഹദീസും ഒക്കെ അതിലുണ്ടാകും. അപ്പൊ ഇത് വായിക്കുന്നവനും തിരിയില്ലല്ലോ അതെന്താന്നുള്ളത്. എന്നിട്ട് അത് പഠിച്ചിട്ട് അവസാനം എന്താകും, ഹിദായത്തുനിന്ന് ദലാലത്തേക്ക് എത്തിപ്പെട്ട എത്രയോ ആളുകൾ നമുക്ക് പരിചയമുണ്ട്. കാരണം അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് സ്വാധീനം ഉണ്ടാക്കും. മനുഷ്യന്റെ മനസ്സാണ്, അതേത് സമയത്തും മാറി ചിന്തിക്കാം. നമുക്ക് അലിബൽ കുലൂബി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, സബീത്ത് കുലൂബൻ അലാദീനിക്ക്, അല്ലെങ്കിൽ സബീത്ത് കൽബി അലാദീനിക്ക്. ഇപ്പൊ നമുക്കറിയാം, ശരിയായ അഹ്ലു സുന്നത്തിൽ ജീവിച്ച ആളുകൾ ചിലരുടെ പ്രസംഗങ്ങൾ കേൾക്കും, ശരിക്കും ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രസംഗമായിരിക്കും. അവരാ വർത്താനം, അവരുടെ ആ പല്ലുറുമ്പലും അവരുടെ ആ രീതിയൊക്കെ കാണുമ്പോഴത്തൊക്കെ ഒരാൾ പ്രസംഗിക്കാണ്. ജിന്ന് മനുഷ്യന്റെ കോലത്തിൽ വന്നത് ഒരൊറ്റ ആയത്തോ ഹദീസോ കാണിച്ചു തന്നാൽ ഞാനത് അംഗീകരിക്കും ഇതൊക്കെ കേട്ടിട്ട് ആകെ അജബായിട്ട് വന്നിട്ട്, അല്ല അങ്ങനെ ഒരൊറ്റ ഹദീസോ ആയത്തൊന്നുമില്ല, അയാൾ പറഞ്ഞല്ല, അയാൾ പണ്ഡിതനല്ല, അയാളെ എന്താണ് അയാളെ ക്ലാസ്, അവെന്തായാലും അതോടുകൂടിയിട്ട് ശരിയായ സുന്നത്ത് മാർഗത്തുനിന്ന് അയാൾ പുറത്തു പോകണം. അപ്പൊ ഇങ്ങനെ പല അപകടങ്ങളുണ്ടാവും. അപ്പൊ അത് പണ്ഡിതന്മാരോട്, ശരിയായ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരോട് ചോദിക്കണം. ഇൻഷാല്ലാഹ് തസ്കിയത്തിന്റെ വിഷയം വരുമ്പോൾ നമ്മളത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചാനലുകൾ പിന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഹുനാ ഖഗോറഫ് ലി ഷെയ്ഖ് സൈദുൽ മദ്ഖലി, സൈദുൽ മദ്ഖലിന്റെ സൈറ്റ് ഉണ്ട്. വഷീഖ് അല്ലാമത്ത് അഹമ്മദ് നജ്മി, ഷെയ്ഖ് അഹമ്മദ് നജ്മിയുടെ സൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ വഷീഖ് അല്ലാമ അലിമാം റബീഉൽ മദ്ഖലി, ഷെയ്ഖ് മദ്ഖലിന്റെ സൈറ്റുകളുണ്ട്. വഗൈരിഹി മിൻ അഹ്ലിൽ ഇൽമി അസ്സലഫീന, ഇതല്ലാത്ത സലഫി പണ്ഡിതന്മാരുടെ ഒരുപാട് സൈറ്റുകൾ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റും. ഈ രൂപത്തിലൂടെയും നിങ്ങൾക്ക് ഇൽമ് നേടാവുന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഈ ചാനലുകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ചാനലുകൾ അത് വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം. അദ്ദേഹം മിനൽ ഖുറഫില്ലത്തി, ആ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള അവർ അഹ്ലു സുന്നത്തിന്റെ ആളുകളാണോ അല്ലെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂല. അങ്ങനെയുള്ള സൈറ്റുകളിൽ പോകുന്നതിനെ ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നു എന്ന് അദ്ദേഹം അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഗ്രന്ഥങ്ങൾ അവലംബിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വയലൻ ഇതേപോലെ തന്നെ എരുമ സ്വീകരിക്കാനുള്ള മറ്റൊരു മാർഗമാണ്. ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ മിൻ ഖിറാഅത്തിൽ കുതുബി, ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാക്കിൻ, പക്ഷേ കുറച്ച് കാര്യങ്ങൾ, ഗ്രന്ഥങ്ങളെ നിങ്ങൾ അവലംബിക്കുമ്പോൾ, ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ എൽമു സ്വീകരിക്കുമ്പോൾ, ഫിഹ മഹാദിർ, അതിൽ ചില മുന്നറിയിപ്പുകൾ, ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്ന മഹദൂറുൽ അവ്വൽ, ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാക്കാനല്ല യാരിഫു ഷൈഅം മിനൽ ഇൽമി, ഒരു വിവരവും ഇല്ലാത്തവനാണ് ഈ ഗ്രന്ഥങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫൈന്നഹു ഖദ് യുഖ്തിഉ ഫീ ഫഹ്മിൽ മആനി, അതിന്റെ ആശയം മനസ്സിലാക്കുന്നതിൽ ചിലപ്പോൾ അവന് അബദ്ധം സംഭവിക്കും. ഇതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കണം. അതല്ലാഞ്ഞാൽ നമ്മൾ വിഷയങ്ങൾ അവിടെയാണ് സംസാരിച്ചിട്ടുള്ളത്, അതിന്റെ ബാക്കിയാണ് നമ്മളിവിടെ പിന്നെ സംസാരിക്കുന്നത്. ഇപ്പൊ തസ്കിയത്തിനെ കുറിച്ച് നമ്മളൊന്നും സംസാരിച്ചിട്ട് തന്നെ അല്ല, നമ്മൾ ഏതോ ഒരു വരി പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതിന്റെ ഇടക്ക് തന്നെ കമന്റുകൾ വന്നു തുടങ്ങി ഫേസ്ബുക്കിൽ. ഖത്തറിലെ സലാഹി തസ്കിയത്ത് അംഗീകരിക്കുന്നു, കേരളത്തിലെ സലാഹി തസ്കിയത്തിനെ നിഷേധിക്കുന്നു. നമ്മൾ തസ്കിയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടല്ല, അന്നത്തെ വിഷയമാണ് അത് ശരിക്ക്. അപ്പൊ യഥാർത്ഥത്തില് ഇതാണ് എന്താണെങ്കിലും അത് ശ്രദ്ധിക്കുക എന്നർത്ഥം. നമ്മുടെ ക്ലാസ്സുകൾ അത് പൂർണ്ണമായിട്ട് അത് കേൾക്കണം. അപ്പൊ അദ്ദേഹം പിന്നെ പറയുന്നത്, ഗ്രന്ഥങ്ങളിൽ നിന്ന് എൽമു സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, അവന് എൽമില്ലാത്തവനാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ആശയം അവൻ തെറ്റായിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ട്, അത് ശ്രദ്ധിക്കണം. രണ്ടാൽ മഹദൂർ സാനി ഫൈനഹു ഖദ് യുഖ്തിഉ ഫീ നുത്ഖിൽ കലിമാത്തി, ചിലപ്പോൾ വാചകങ്ങൾ, പദങ്ങൾ ഉച്ചരിക്കുന്നതിൽ ചിലപ്പോൾ അവൻ അബദ്ധം സംഭവിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫെയിൽ തിരിയണം, ഫായിൽ തിരിയണം, അതേപോലെ തന്നെ ഖുർആനൊക്കെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ, ഇങ്ങനെ ഒരുപാട്. അപ്പൊ അതൊക്കെ ഉച്ചരിക്കുമ്പോൾ, അത് പറയുമ്പോൾ, അതിന്റെ പ്രയോഗം, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ വരണം. അതൊന്നും തിരിയാത്ത ഒരാളെ ഗ്രന്ഥത്തെ അവലംബിക്കുമ്പോൾ അവന് അബദ്ധമാണ് സംഭവിക്കുക, അവരപകടം പറ്റും. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുമ്പോഴോ അതിനേക്കാൾ വലിയ അബദ്ധമായിരിക്കും. ഇതാണ് അദ്ദേഹം രണ്ടാമതായിട്ട് പറയുന്നത്. അൽ മഹദൂർ സാലിസ് മൂന്നാമത്തത്, ഫൈനഹു ഖദ് യഖ്റഉ ലിമൻ ഹബ്ബ വതബ്ബ, എല്ലാ ചവറുകളും വായിക്കുന്നവനായിരിക്കും അവന്. അതുകൊണ്ട് അങ്ങനെയുള്ള ചവറുകൾ വായിക്കരുത്. അഹ്ലുൽ ബിദഅത്തിന്റെ ആൾക്കാരുടെ ഗ്രന്ഥങ്ങളും അഹ്ലുൽ സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കുന്ന ആളായിരിക്കും അല്ലെ. അങ്ങനെയാണ് ചില ആളുകൾ പറയാറുള്ളത്. എനിക്കതില് തീവ്രവാദം വികരവാദം ഒന്നുമില്ല, ഞാൻ എല്ലാവരുടെയും ക്ലാസ്സിനും പോകും, എല്ലാവരുടെയും ഗ്രന്ഥങ്ങൾ വായിക്കും. അവൻ നല്ല കുട്ടിയാണ്. യഥാർത്ഥത്തിൽ അവൻ ഏറ്റവും മോശപ്പെട്ടവനാണ്. അവന്റെ പരലോകത്ത് അവൻ നശിപ്പിക്കാണ് ചെയ്യുന്നത്. അവൻ നല്ലവനല്ല യഥാർത്ഥത്തിൽ, അവൻ അവന്റെ പരലോകത്ത് നഷ്ടപ്പെടുത്തുകയാണ്. അവ ഷെയ്ഖ് വാസമുൽ പറയുന്നത് മൂന്നാമതായിട്ട്, അദ്ദേഹം പറയുന്നത് മൂന്നാമതായിട്ട് ഈ ഗ്രന്ഥങ്ങൾ അവലംബിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരിയായ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ മാത്രമായിരിക്കണം അവൻ അവലംബിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ അതിൽ, നാല് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അൻ യുറാജിയ മാ ഖാലഹു അഹ്ലുൽ ഇൽമി വലാ യസ്തഖിൽ ഹുവ ബിഫഹ്മി. അവൻ എന്ത് ചെയ്യരുത്? അവൻ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അവൻ അവലംബിക്കേണ്ടത് അഹ്ലുൽ ഇൽമു പറഞ്ഞത് എന്താണോ അതിനെ അവലംബിച്ചുകൊണ്ടായിരിക്കണം. അവന് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യരുത്. അവന്റെ ഫഹ്മ് വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാര് പറഞ്ഞു? അത് അഡ്രസ്സൊന്നുമില്ല. അവനൊരു ആയത്ത് വായിക്കും, എന്നിട്ട് അവൻ അതിന്റെ അർത്ഥം പറയും, അല്ലെങ്കിൽ അതിന്റെ ഷറഹ് പറയും, അല്ലെങ്കിൽ ഹദീസ് പറയും, എന്നിട്ട് അവന്റെ വക അതിന് വ്യാഖ്യാനം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നൊക്കെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്, ആയത്ത് ഒതിയിട്ട് നമ്മുടെ വക അതിന്റെ വിശദീകരണം. യഥാർത്ഥത്തിൽ അത് അതിന്റെ പിന്നെ ഒരു ബന്ധമില്ലാത്ത വിശദീകരണം ആയിരിക്കും അയാൾ കൊടുക്കുന്നത്. കാരണം അതിന്റെ തഫ്സീർ വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ തഫ്സീർ വായിക്കാൻ അറിയില്ല. അപ്പൊ സ്വതന്ത്രമായിട്ട് അവൻ എന്ത് ചെയ്യരുത്? മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കരുത്, കാര്യങ്ങൾ മനസ്സിലാക്കരുത്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതിന് അവൻ എന്ത് ചെയ്യണം? അതിനെ അവലംബിക്കണം. രണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, യജീബു അലൈഹി അൻ യഹ്റുസല ഖിറാഅത്തി കുതുബി അഹ്ലി സുന്ന ഫഖത്. കണ്ടോ, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ മാത്രമായിരിക്കണം അവൻ വായിക്കേണ്ടത്. അത് തെരഞ്ഞെടുക്കണം, ആരാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ എന്നുള്ളത് പഠിച്ചു മനസ്സിലാക്കണം. ഇന്ന് പണ്ഡിതന്മാർ ഒരുപാടുണ്ട്, ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്, പല രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് അവലംബിക്കാൻ പറ്റും, പറ്റില്ല. പക്ഷെ അവരൊക്കെ പണ്ഡിതന്മാരാണ്. പക്ഷെ അവർ ശരിയായ അഹ്ലു സുന്നയുടെ, ശരിയായ സലഫിയത്തും മനഹജ് ഉസൂലുകളൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാണോ എന്നുള്ളത് പരിശോധിക്കണം. അപ്പോ അവരുടെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളെ മാത്രമായിരിക്കണം അവൻ എന്ത് ചെയ്യേണ്ടത്? അവലംബിക്കേണ്ടത്. വിസലാമത്തിൽ മൻഹജി വൽ മുഅ്തക, ശരിയായ വിശ്വാസവും ശരിയായ മൻഹജും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥങ്ങളായിരിക്കണം അയാൾ അവലംബിക്കേണ്ടത്. എന്നാൽ തെറ്റുപറ്റാനുള്ള സാധ്യത കുറവായിരിക്കും. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്, ഇനിങ്ങനെ വായിച്ചിരുന്നാ മതിയോ, പോരാ. മൂന്നാമത് അദ്ദേഹം പറയുന്നു, മത്താ തവഫർത ലഹു സുബുലൽ വുസൂലി ഇലൽ ഉലമായി, എന്നാണോ അവന് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്, ഫഅലൈഹി അയ്യദ്ഹബ ഇലൈഹിം വയുറാജിഅഹും വയസ്അലഹും. എന്ത് ചെയ്യണം? എന്നാണോ അവന് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്, അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ആ സന്ദർഭത്തിൽ അവൻ എന്ത് ചെയ്യണം? ആ പണ്ഡിതന്മാരുടെ അടുത്ത് പോകണം. ആ പണ്ഡിതന്മാരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. വെറും ഗ്രന്ഥങ്ങൾ അവലംബിക്കുക എന്നുള്ളതല്ല, അതൊരു നമുക്ക് ഉപകാരപ്പെടുമെന്ന് മാത്രം. അലംബറു റാബിയ നാലാമത് അദ്ദേഹം പറയുന്നു, അൻ തകൂന ഖിറാഅത്തുഹു ലിൽകുതുബിക്കൽ മുദ്ദറി ബിഖദരിൻ യസീരിൻ ലാ അന്നഹു യത്തഖിദുഹ വസീലതൻ. അദ്ദേഹം പറയുന്നത് ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക എന്നുള്ളത് ഒരു നിർബന്ധിതാവസ്ഥയിൽ മാത്രമായിരിക്കണം. അതെന്താക്കരുത്? ഇൽമു സ്വീകരിക്കാനുള്ള ഒരു വസീലയായിട്ട് അതിനെ സ്വീകരിക്കരുത്. എന്ത് ചെയ്യണം എന്നുള്ള അദ്ദേഹം പറയുന്നത്, കാരണം എന്താ, ഇത് നമുക്ക് പണ്ഡിതന്മാരിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു ഘട്ടമുണ്ടെങ്കിൽ നമുക്ക് പല പ്രതിസന്ധികളുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഒരു അത് അറിയുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം, ആ രൂപത്തിൽ അത് ചെയ്യാം. എന്നാൽ ഇത് തന്നെ ഒരു പതിവായിട്ട് സ്വീകരിക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കാരണം അൽഇൽമു ശറഈ യഖുദു മിൻ അഫ്വാഹിൽ ഉലമാ, ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം എത്തിക്കുന്നത് എടുക്ക. അദ്ദേഹം പറയുന്നത് മതപരമായ ഇൽമു യഖുദ്, അവനത് സ്വീകരിക്കേണ്ടത് മിൻ അഫ്വാഹിൽ ഉലമാ, പണ്ഡിതന്മാരുടെ ചുണ്ടുകളിൽ നിന്നും. പണ്ഡിതന്മാരുടെ ചുണ്ടുകളിൽ നിന്നാണ് ഈ ശരഅിയായ ഇൽമ അവന് സ്വീകരിക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കണം. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതിൻ്റെതായ ആളുകൾക്ക്. കമാഅന്ന സലഫ ഖദൂഹു മിനൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലഫുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചതുപോലെ, അതേപോലെ വത്താബിഊന താബിഈങ്ങൾ അഖദൂഹു മിനൽ സലഫി അവർ സലഫുകളിൽ നിന്ന് സ്വീകരിച്ചതുപോലെ, വഹാകദ അൽ ഇൽമു ഇപ്രകാരമാണ് ഇൽമു സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം അങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. ഷെയ്ഖ് വാസമുൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അബ്ദുള്ള, അദ്ദേഹം പറയുന്നു, സഅൽതു അബി ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു, അതായത് മകൻ പറയണം, എന്റെ പിതാവിനോട് ചോദിച്ചു, അലി റജുലി ഒരാളെ സംബന്ധിച്ച്, യക്കൂനു ഇൻദഹു അൽ കുതുബുൽ മുസന്നഫ അവന്റെ അടുത്ത് ഗ്രന്ഥങ്ങളുണ്ട്, ഫിഹാ ഖൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഹാബ വത്താബിഈന, ആ ഗ്രന്ഥങ്ങളിൽ ഹദീസുകളുണ്ട്, അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ അസറുകളുണ്ട്, അവരുടെ അടുത്ത് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അവരുടെ അടുത്തുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഈഫായ ഹദീസിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള അറിവൊന്നും അയാൾക്കില്ല. അതിനകത്ത് ഗ്രന്ഥങ്ങൾ കുറെ ഉണ്ട്. അതേപോലെ വലലിസ്നാദിൽ ഖവി അനിൽ ലഈഫി, അതേപോലെ തന്നെ സനദിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ ഇൽമു അയാൾക്കില്ല. ഏതാണ് സഹീഹായ ഹദീസ്, ഏതാണ് ലഈഫായ ഹദീസ്, ഇതൊക്കെ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണ്, ഇതൊന്നും അയാൾക്കില്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ചില വിഷയങ്ങൾ ഉണ്ടാകും, ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ. അപ്പൊ ഇതൊന്നും തിരിയാത്ത ആളുകൾ എന്ത് ചെയ്യും, അവരെ ഏതെങ്കിലും ഒരു ഇന്റർനെറ്റിൽ കയറിയിട്ട് ആ ഫത്വ അവർ പ്രചരിപ്പിക്കും. യഥാർത്ഥത്തിൽ ഇഖ്തിലാഫുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഫത്വ മാത്രം സ്വീകരിക്കുക എന്നുള്ളതല്ല. ഇഖ്തിലാഫുള്ള വിഷയങ്ങളിൽ പലതും നമുക്ക് ചെയ്യാനുണ്ട്. അയാളെ കൊണ്ടുവന്ന തെളിവ് അത് സഹീഹാണോ അല്ലേ എന്ന് പരിശോധിക്കണം. ഇനി അത് സഹീഹാണെങ്കിൽ തന്നെ അതിനെ ജംഅ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കണം. അതേപോലെ തന്നെ അതിന് തർജീഹ് ഉണ്ടോ എന്നുള്ളത് തർജീഹ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഒരുപാട് കാര്യങ്ങൾ അതിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊന്നും തിരിയാത്ത ആളുകൾ എന്ത് ചെയ്യാണ്, ഒരു ഫത്വ മാത്രം എടുത്ത് ഉദ്ധരിച്ചിട്ട് ആളുകളെ അതിൽ നിന്ന് തെറ്റിക്കും. അപ്പൊ പല വിഷയങ്ങളിലും അങ്ങനെ ഉണ്ടാകും. അത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്, അവനതറിയില്ല. അതിനെ ജംഅ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് തർജീഹ് അത് ഏത് രൂപത്തിലാണ്, ഇനി പണ്ഡിതന്മാർ ഇനി അയാളെ കൊണ്ടുവന്നിട്ടുള്ള തെളിവ് സഹീഹാണോ, ഇതൊന്നും അവർ നോക്കൂല. എന്നിട്ട് എന്ത് ചെയ്യുക, അവരേതെങ്കിലും ഇന്റർനെറ്റ് വിട്ടിതാ ഇങ്ങനെ അഭിപ്രായം എന്നാൾ പറഞ്ഞിട്ട് ആ ഫത്വ എടുത്തിട്ട് അയാളത് പ്രസിദ്ധീകരിക്കാതെ അയാൾ ഷെയർ ചെയ്യും. അതിൽ ചിലപ്പോൾ എന്തുണ്ടാകും, അപകടം ഉണ്ടാവും. ചിലപ്പോൾ ആ പണ്ഡിതനായ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും, ഇതൊക്കെ ഉറപ്പുവരുത്തണം, എൽമുള്ളവരോട് ചോദിക്കണം അത് എന്താണ്, ഇത് എന്താണ് ഇതിന്റെ വസ്തു എന്താണ്, ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ജംഹൂറിന്റെ അഭിപ്രായം എന്താണ്, ഇത് ഈ പണ്ഡിതന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമാണോ. ഇങ്ങനെ പിന്നെ പല വിഷയങ്ങളിൽ അത് വന്നിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങളിൽ. അപ്പൊ പിന്നെ അത് നമ്മൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്, അബ്ദുള്ള ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ മകനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇയാളെടുത്ത് ഗ്രന്ഥങ്ങൾ കുറെ ഉണ്ട്, ഇയാൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. സനദിനെ സംബന്ധിച്ചോ സഹീഹായ ഹദീസിനെ സംബന്ധിച്ചോ ലഈഫായ ഹദീസിനെ സംബന്ധിച്ചോ ഒന്നും ആർക്കറിയില്ല. എന്നിട്ട് ചോദ്യതാണ് ഫയജൂസു അൻ യഅമല ബിമാ ശാഅ, അപ്പൊ ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിനനുസരിച്ച് അമല് ചെയ്യാൻ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അമല് ചെയ്യാനും, വയതഖയ്യർ മിൻഹ ഫയുഫ്തി ബിഹി വയഅമലു ബിഹി, എന്നിട്ട് അയാൾ അതിൽ നിന്ന് ചില ഫത്വകൾ തിരഞ്ഞെടുത്തിട്ട് അയാൾ ഫത്വ കൊടുക്കുന്നു, അതനുസരിച്ചിട്ട് അമല് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരാൾക്ക്? അപ്പൊ അയാൾക്ക് ഹദീസിനെ പറ്റി അറിയില്ല, അതിന്റെ സനദിനെ പറ്റി അറിയില്ല, അയാൾക്ക് അതിലുള്ള ബസറില്ല, ഇൽമില്ല. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്നത് അനുവദനീയമാണോ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിന് കൊടുത്ത മറുപടി, ഖാല ല, പാടില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. ഇതൊക്കെ ഇതൊക്കെ ഒരു ആവേശമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇതിലൊക്കെ ആളുകൾക്ക് ചില ആവേശമാണ്. ഒരു പത്തെണ്ണം പത്ത് ഫത്വകൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉറക്കം കിട്ടൂല. ഇത് പത്ത് പത്ത് പത്തുവെങ്കിലും ഒരു ദിവസം അടിക്കണം, എങ്കിലേ ഉറക്കം കിട്ടുള്ളൂ. അങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇത് ഇബ്നു ഖയ്യിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ സംഭവം അദ്ദേഹത്തിന്റെ ഇലാമുൽ മഖയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. ഈ സംഭവം അദ്ദേഹം പറഞ്ഞു പാടില്ല, ലാ യഅമൽ, അമൽ ചെയ്യാൻ പാടില്ല. ഹത്താ യസ്അൽ മാ യുഖദ് ബിഹാ മിൻഹ ഫയകൂനു ഇഅമൽ അല അംബിൻ സ്വഹീഹിൻ വയസ്അൽ അൻ ദാലിക അഹ്ലുൽ ഇൽമി. അദ്ദേഹം പറയുന്നത് എന്താ, അദ്ദേഹം എന്താണോ ഫത്വ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അമൽ ചെയ്യുന്നത് അതിനെപ്പറ്റി ചോദിക്കണം, ചോദിച്ചിട്ട് പഠിക്കണം. ആരോട്? അഹ്ലുൽ ഇൽമിനോട് ചോദിക്കണം. ഇയാൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല, അടുത്ത് ഗ്രന്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, അല്ലെങ്കിൽ അയാൾക്ക് ഭാഷയിൽ കുറച്ച് അറിവുണ്ട്. പക്ഷെ ഒരു ഗുരുമുഖത്തു നിന്ന് അയാൾ ഇൽമു പിടിച്ചിട്ടില്ല, പക്ഷെ അയാൾ ഫത്വ കൊടുക്കുകയാണ്. അയാൾ അതനുസരിച്ചിട്ട് ഒറ്റക്ക് ആ ഫത്വ സ്വീകരിക്കുക അവല് ചെയ്യുകയും ചെയ്യാണ്. അപ്പോ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത മറുപടി, അവൻ അഹ്ലുൽ ഇൽമിനോട് ചോദിക്കുന്നത് വരെ അങ്ങനെ ഫത്വ കൊടുക്കാനോ അമല് ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പറഞ്ഞതിന്റെ അർത്ഥം കിതാബ് തൗഹീദ് കാണാതെ പഠിച്ചിട്ട് ദാവത്ത് നടത്തിയ മതി എന്നാണോ? അതല്ല, അത് വേറൊരു വിഷയമാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ആ വിഷയത്തെ കുറിച്ചല്ല, അത് നമ്മൾ വേറെ പറയുന്നുണ്ട്. നമ്മൾ കിതാബ് തൗഹീദ് ഉസൂൽ സലാസി കാണാതെ പഠിച്ചിട്ട് ഹിഫ്ളാക്കിയിട്ട് ദാവത്ത് നടത്താൻ പറ്റും എന്നുള്ളൊരു വാദം നമുക്കേതായാലും ഇല്ല. പിന്നെ ഒന്നും വിമർശിക്കാനും ഖണ്ഡിക്കാനും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞിട്ട് ഖണ്ഡിച്ച് നടക്കുക എന്നുള്ളതൊരു തൊഴിലായി സ്വീകരിച്ച ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കങ്ങനെ ഒരു വാദമല്ല. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അത് വേറൊരു വിഷയം, അത് ഇതിലേക്ക് കൂട്ടിക്കോക്കണ്ട. അത് നമ്മൾ വേറെ ഇൻഷാല്ല അത് പറയും, അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ രീതികൾ. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇപ്പൊ ഇൽമു സ്വീകരിക്കേണ്ടത് ആരിൽ നിന്നാണ് എന്നുള്ളതാണ്. അതിന്റെ രീതികളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് ഇമാം അഹമ്മദ് ഹംബലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരമാണ്. ഇതിൽ കയ്യും അദ്ദേഹത്തിന്റെ ഇലാമില് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നടത്തി ഈ വിഷയത്തില്. അപ്പോ ഒന്ന് നമ്മൾ പറഞ്ഞു കിബാർ ഉലമ അവരുടെ ശിഷ്യന്മാര്, ആ രൂപത്തിലുള്ള അവരുടെ ശിഷ്യന്മാര് ശരിയായ അഹ്ലുൽ സുന്നയുടെ ആദർശം ഉസൂലും ഖായിദയും മൻഹജും ഒക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരിൽ നമുക്ക് ഇൽമു സ്വീകരിക്കാം. അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങൾ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താം, അത് അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അത് ഉപയോഗപ്പെടുത്താം. എന്നാൽ തന്നെയും അവർ പണ്ഡിതന്മാരുടെ സഹായം തേടേണ്ടതുണ്ട്. എന്നാൽ കിതാബ് തിരിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ കിതാബ് വായിച്ചിട്ട് സ്വയം പണ്ഡിതന്മാരായി നടിക്കുകയും അവർ ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന രീതി അത് തെറ്റാണെന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് എൽമെടുക്കുന്നത് പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട്. അവരെ ആലിമീങ്ങൾ എന്നല്ല പറയാം, അവരെ സൊഫി മുസഫി എന്നൊക്കെയാണ് പറയാന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ രണ്ടാമത്തെ രീതി. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് ചോദിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഒരു രീതി, പിന്നെ ഇങ്ങനെ ശരിയായ മൻഹജും ഉസൂലും അഹ്ലു സുന്നയുടെ ആദർശം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് ഇൽമു സ്വീകരിക്കാം. ഇനി ഇൽമു സ്വീകരിക്കുന്നതിന്റെ മറ്റൊരു രീതി, തസ്കിയ ഉള്ള പണ്ഡിതന്മാര്, തസ്കിയ ഉണ്ടോ അവരിൽ നിന്ന് നമുക്ക് ഇൽമു സ്വീകരിക്കാവുന്നതാണ്. തസ്കിയ എന്നുള്ളത് അത് നിർബന്ധമാണ്. തസ്കിയ എന്നുള്ളത് അത് നിർബന്ധമാണ് എന്ന് പറയുമ്പോ ആ കണ്ടോ എന്ന് പറയണ്ട ആരും, തസ്കിയ വേണ്ട എന്നത് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഖുറാഫികൾ കറാമത്ത് കൈകാര്യം ചെയ്തതുപോലെയാണ് ചില ആളുകൾ കേരളത്തില് തസ്കിയ കൈകാര്യം ചെയ്തത്. അവിടെയാണ് അവർക്ക് അബദ്ധം പറ്റിയത്. തസ്കിയ എന്നുള്ളത് നിർബന്ധമാണ്, പക്ഷെ തസ്കിയ എന്താണ് അത് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾക്ക് അബദ്ധം പറ്റി. നിങ്ങളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിച്ചില്ല. തസ്കിയ വേണം, തസ്കിയ വേണ്ട എന്നാരാ പറഞ്ഞ്? ഇവിടെ പ്രശ്നങ്ങൾ അതല്ല. ഇപ്പൊ കറാമത്തിനെ നമ്മൾ നിഷേധിക്കുന്നുണ്ടോ? കറാമത്തുണ്ട് എന്ന് പറയുമ്പോ ആ കണ്ടോ മുജാഹിദുകൾ കറാമത്ത് അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കറാമത്തുള്ളത് തന്നെയാണ്, പക്ഷെ അത് ബിസിനസ് അല്ല. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോ കണ്ടോ റസൂലിനെ സ്നേഹിക്കാൻ തുടങ്ങി മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. റസൂലിനെ സ്നേഹിക്കണം, പക്ഷെ അത് റബീഉൽ അവൽ മാസത്തിൽ മൗലീദ് വെച്ചിട്ടല്ല. ഇതേപോലെ തന്നെ തസ്കിയത്ത് എന്നുള്ളത് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. തസ്കിയത്ത് വേണം, അവരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അതിലായിരിക്കാം തർക്കമുള്ളത്. ചേട്ടാ വിഷയം അതല്ല,
അവിടെ വിഷയം എന്താ വെച്ചാല് തസ്കിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഇജാസത്ത് എന്ന് പറയും, അല്ലെങ്കിൽ തസ്കിയത്ത് എന്ന് പറയും, ഷഹാദത്ത് എന്ന് പറയും, അതായത് കിബാറുകളായ അല്ലെങ്കിൽ അഹ്ലുൽ ഇൽമിലെ അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം. അയാൾ ശരിയായ അഹ്ലു സുന്നന്റെ ആളാണ്, അല്ലെങ്കിൽ അയാൾ ശരിയായ സലഫിയത്തുള്ള ആളാണ്, അയാളുടെ അടുത്തുനിന്ന് ഇൽമു സ്വീകരിക്കാം എന്ന് പണ്ഡിതന്മാര് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അത് മാത്രമല്ല തസ്കിയ, അവിടെയാണ് ഇവർക്ക് അബദ്ധം പറ്റിയത്. അതുകൊണ്ട് എന്ത് ചെയ്യും ചോദിച്ചാല്, നമ്മൾ ക്ലാസ്സിന് വിളിച്ചാൽ വരാനും വരൂല, എന്താ നിങ്ങൾക്ക് തസ്കിയ അല്ലാന്നാ പൊട്ടത്തരം പറയാം. അതായാലും പറയണ്ടേ, ക്ലാസ്സിന് വിളിച്ചാല് നിങ്ങൾക്ക് തസ്കിയ അല്ല. അപ്പൊ കേരളത്തിൽ കേരളത്തിൽ ഒരൊറ്റ ആളിൽ നിന്ന് എൽമ സ്വീകരിക്കാൻ പറ്റുള്ളതാ, കാരണം വേറെ ആർക്കും തസ്കിയ അല്ലാന്നാ. അത് ഇവർക്ക് അറിയാത്തോണ്ടാ കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് തസ്കിയുണ്ട്. കേരളത്തിൽ പല പണ്ഡിതന്മാർക്കും തസ്കിയുണ്ട്. തസ്കിയ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞ് അതിലടുത്ത് നെൽമ സ്വീകരിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ആ വാചകത്തെയാണ് കേട്ടോ. തസ്കിയത്തിന് പല രൂപങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിഷയം തരും. അപ്പൊ ഇവര് പറഞ്ഞെന്ത്, കേരളത്തില് ഒരാളിൽ നിന്ന് നെൽമ സ്വീകരിക്കാൻ പറ്റുള്ളതാ, വേറെ ആരില്ലെന്ന് എൽമു സ്വീകരിക്കാൻ പറ്റൂല. യഥാർത്ഥത്തിൽ ഇവര് എൽമിനെ തടയാണ്, എൽമു നേടുന്നതിൽ നിന്ന് ജനങ്ങളെ തടയാണ് യഥാർത്ഥത്തിൽ. അതൊന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അതവരുടെ തെറ്റിദ്ധാരണയാണ്. കേരളത്തിൽ കുറെ ആൾക്കാർ തസ്കിയുള്ള ആൾക്കാരുണ്ട്. ഇനി ആ വാദം അയാൾക്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അയാളെ അനുയായികൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഖത്തറിൽ എത്തിയതിനു ശേഷവും നമുക്ക് ആ രൂപത്തിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തുനിന്ന് എൽമു സ്വീകരിക്കാൻ പറ്റൂലാണ്, കാരണം നിങ്ങൾക്ക് തസ്കിയല്ല. അപ്പൊ അപ്പറഞ്ഞ ഷെയ്ഖിനോ അയാൾക്ക് തസ്കിയുണ്ട്, ഇന്ന പണ്ഡിതന്മാർക്കൊക്കെ ഇന്ന പണ്ഡിതന്മാരൊക്കെ ഇന്ന ഷെയ്ഖന്മാരൊക്കെ അയാൾക്ക് തസ്കി കൊടുത്തിട്ടുണ്ട്, അയാൾ എൽമ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ. അപ്പൊ അവര് പറയുന്നതിൽ രണ്ട് പ്രശ്നങ്ങളാ, ഒന്ന് വേറെ ആരുടെത്തൊന്നും എൽമ സ്വീകരിക്കാൻ പറ്റൂല, കാരണം വേറെ ആർക്കും തസ്കിയല്ല, അത് അബദ്ധാണ്, വേറെ ഒരുപാട് ആൾക്കാർക്ക് തസ്കിയുണ്ട്, അതൊന്ന്. രണ്ട്, ഇനി തസ്കി അയാൾക്ക് കൊടുത്തു എന്ന് കരുതുക, അതിന്റെ അർത്ഥം ഇനി എന്നും അയാളുടെ നിന്ന് എൽമ സ്വീകരിക്കണം എന്നുള്ളതാ, അയാളുടെ നിന്നേ എൽമ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാ, അത് അയാൾക്ക് മരിക്കോളുള്ള ഒരു സർട്ടിഫിക്കറ്റാണോ, അയാളുടെ നിന്ന് എൽമ സ്വീകരിക്കാനുള്ള സർട്ടിഫിക്കറ്റാണോ, അല്ല, അതും അബദ്ധ. ഒരാൾക്ക് കിബാറുകൾ തന്നെ ഒരാൾക്ക് തസ്കിയെ കൊടുത്തു എന്ന് കരുതുക, അയാളുടെ നിന്ന് എൽമ സ്വീകരിച്ചു എന്ന് പറഞ്ഞു എന്ന് കരുതുക, അത് അയാൾക്ക് ആജീവാനന്ദ തസ്കിയാണോ? അതിന്റെ അർത്ഥം അയാളത്തു നിന്ന് അയാളെ മരിക്കോളം അയാളത്തു നിന്ന് എൽമ സ്വീകരിക്കുക എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് തസ്കിയുള്ള ആളുകൾ കേരളത്തിലുണ്ട്, ആ കേരളത്തിൽ ഒരുപാട് തസ്കിയുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ എൽമ സ്വീകരിക്കേണ്ടത്. ഈ വാദമാണുള്ളതെങ്കിൽ അവരിൽ പലരും ഇന്ന് ഹവന്റെ ആളുകളാ, ഈ തസ്കിയുള്ള ആളുകൾ പലരും. അപ്പൊ തസ്കിയുണ്ട്, അതുകൊണ്ട് അവരിൽ നിന്നേ എൽമ സ്വീകരിക്കാൻ പാടുള്ളൂ. എൽമ സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഇപ്പറഞ്ഞ തസ്കിയാണെങ്കിൽ ഏത്, ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞ ഈ വാചകം, അതാണല്ലോ ഇപ്പൊ യൂട്യൂബിൽ പ്രചരിപ്പിക്കുന്നത്. നമ്മളൊരു ക്ലാസ് അയച്ചു കൊടുത്താൽ ഉടനെ വരും യൂട്യൂബിലൊരു ക്ലിപ്പ്, ഒരു കഷ്ണം വരും, എന്താ മുപ്പിൽ കൊടുത്ത തസ്കിയാണ്. നമ്മൾ ഉസ്താദിനാ വാദം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ അനുയായികൾ അത് പറയുന്നുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം കിബാറുകൾ തന്നെ തസ്കിയെ കൊടുത്തു എന്ന് വിചാരിക്കാം, അങ്ങനെ അയാളിൽ നിന്ന് എൽമ സ്വീകരിക്കാൻ പറ്റുമെങ്കില് ഇന്ന് ഈ തസ്കിയ കൈകളിലുള്ള പലരും കേരളത്തിലുണ്ട്, അവരിൽ നിന്ന് പലരും എൽമ സ്വീകരിക്കാൻ പറ്റൂല. ഇപ്പറഞ്ഞ തസ്കിയുള്ള പലരും, കാരണം അവര് പലരും ഹവക്കനുസരിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല് തബ്ലീഗ് തസ്കിയല്ലേ, ഉണ്ട്, ആരെ കൊടുത്ത്, ഷെയ്ഖ് ഇബ്നു ബാസ് കൊടുത്തിട്ടുണ്ട്. ആ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മളെന്താ ചെയ്യ, ഷെയ്ഖ് ഇബ്നു ബാസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ പിന്നീട് അദ്ദേഹം അത് തിരുത്തി, അവരുടെ ശരിയായ നിലപാടുകളെ കുറിച്ച് അറിഞ്ഞപ്പോ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. ഇങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം, അത് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. കാരണം പിന്നെ ഷെയ്ഖ് റബീഉ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, ഇന്ന് പലരും പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ സലഫിയത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു തസ്കിയത്ത് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പറയിപ്പിച്ചിട്ടുണ്ടാവും, ഇയാള് ഓക്കെയാണ്, ഇയാൾ നിങ്ങൾ എൽമ്പെടുത്തോളെ. അയാളുടെ ജീവിതത്തിലോ അയാളുടെ ആദർശത്തിലോ സലഫിയത്ത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കള്ളന്മാരുണ്ട് എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഷെയ്ഖ് റബി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കള്ളന്മാർക്കെതിരെ അദ്ദേഹം ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. തസ്കിയും വാങ്ങിയിട്ട് പോകും അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ കൂടെ ഉസ്കരിക്കാൻ നിൽക്കും, എന്റെ കൂടെ നടക്കാനുണ്ടാകും, എന്റെ കൂടെ മജ്ലിസിലുണ്ടാകും, എന്നിട്ട് തസ്കിയത്തും വാങ്ങി പോയിട്ട് അവർ സലഫിയത്തിനെതിരായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ആ കള്ളന്മാർ അള്ളാന്റെ ആയത്ത് ഭയപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മൾ പറഞ്ഞത് നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അത് സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണെങ്കിലും ആ വിഷയത്തിലൊരു നിലപാടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുള്ള വിഷയങ്ങളാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണം. അതിൽ ഒരു വിഷയം മാത്രം എനിക്ക് താല്പര്യമുള്ള വിഷയം ഞാനത് എന്ത് ചെയ്യുക, അതുകൊണ്ട് ആയത്തിൽ അവതരിപ്പിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് ലലാലത്താണെന്ന് പറയാം. ആ രീതി ശരിയല്ല. അത് തർജീവ് ചെയ്യേണ്ടതുണ്ടാവും, ജമ്മ ചെയ്യേണ്ട, അത് വേറൊരു വിഷയം. പക്ഷെ അതിന്റെ രണ്ട് വിഷയങ്ങളും പറയണ്ടേ? ഇത് ചില ആളുകളുടെ സ്വഭാവം എന്താ വെച്ചാല് എനിക്കൊരു സംഗതി സമർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ തെളിവുകൾ മാത്രം എടുത്ത് ഉദ്ധരിക്കുക. അതായത് ഇതിൽ ശരിയായ രീതിയല്ല. ഇപ്പൊ എനിക്കൊരു ആശയം പറയണം, ആ ആശയം പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഷെയ്ഖ് ഇബ്നു ബാസ്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസിനെ കുറിച്ച് പറയുമ്പോൾ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഇബ്നു ബാസ് അല്ലാമ അൽ മുഹദ്ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവതരിപ്പിക്കുക. എന്നാൽ എനിക്ക് പറ്റാത്തൊരു വിഷയം ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയ്ഖ് ഇബ്നു ബാസ് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുക. അത് യഥാർത്ഥത്തിൽ എന്തല്ല, സത്യസന്ധമായ ഒരു നിലപാടല്ല. അത് ഏതൊരു വിഷയത്തിലാണെങ്കിലും ഇങ്ങനെ ഒരുപാട് പിന്നെ ഇഖ്തിലാഫുള്ള വിഷയങ്ങളുണ്ട്, അതിലൊക്കെ തന്നെ അതൊരു ശരിയായ നിലപാടല്ലല്ലോ. അപ്പോൾ അത് വേറൊരു വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഈ തസ്കിയത്തും സംഗതികളും? അത് നമ്മളൊന്ന് പഠിക്കുക. കാരണം ഈ കുട്ടികൾ ഇതുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേറെ ആരത്തുനിന്ന് അവർ എൽമ സ്വീകരിക്കൂല. നമ്മുടെ കേരളത്തില് ഈ പറഞ്ഞ തസ്കിയ, ഇവരുദ്ദേശിച്ച തസ്കിയ ഉണ്ടല്ലോ, ആ തസ്കിയല്ലാത്ത, എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള തസ്കിയുള്ള ഇരുത്തം വന്ന കുറെ പണ്ഡിതന്മാർ കേരളത്തിലുണ്ട്. അതിനടുത്തുനിന്നൊന്നും ഇവർ എൽമ സ്വീകരിക്കൂല. വേറെ ആരും കേരളത്തിലില്ല. അതിന്റെ ക്ലിപ്പ് അയച്ചു. എന്താ ചെയ്യുക? അപ്പൊ എന്താണ് തസ്കിയത്ത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിക്കോ. ഇത് സുലൈമാൻ റുഹൈലി, ഇന്നും ജീവിച്ചിരിക്കുന്ന ഹഫിളഹുല്ലാ, ലോകത്തുള്ള പ്രഗത്ഭനായ സലഫി പണ്ഡിതനായ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ചോദ്യം. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. കൈഫ തുഅറഫു തസ്കിയ, എങ്ങനെയാണ് ഈ തസ്കിയ, അതിന്റെ ഇതെന്താ സംഗതി, ഇതിന്റെ രീതി എന്താണ്, ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? മൻ യുഖദു മിൻഹുൽ ഇൽമ്, അപ്പോ ഇൽമ് ഇങ്ങനെ ഇൽമ് സ്വീകരിക്കപ്പെടേണ്ട ഈ രൂപ, ഈ തസ്കിയ അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്, ഈ തസ്കിയ എന്ന് പറ എന്താണ് അതിന്റെ രീതി, എന്താണ് ആരിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്, ഇത് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം വിശദീകരിക്കാണ്. ആദ്യം അദ്ദേഹത്തോട് ദീർഘമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കൂടി മനസ്സിലാക്കിക്കോ. ഇവര് ഇന്ന് പ്രചരിപ്പിക്കുന്ന അതേ ചോദ്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതേ ചോദ്യം. എന്താണെന്നറിയോ? ഇന്ദനാ തലബത്തു ഇൽമിൻ ലാ നഅലമു അൻഹും ഇല്ലാ ഖൈറ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട്, ഞങ്ങളുടെ അടുത്ത് കുറച്ച് തോലബുൽ ഇൽമുണ്ട്, അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഖൈർ അല്ലാതെ ഒന്നും അറിയില്ല. യുഅല്ലിമൂന കുതുബൻ ഫിൽ ഇഹ്തികാദി വസ്സുന്ന, അവര് അഖീദാ ഗ്രന്ഥങ്ങളും സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ശരിയായ അഹ്ലു സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളാണ് അവർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഫജഅന ബഅദുൽ ഇഖ്വ, ചില സഹോദരങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നു. വന ഷറഫി തലബതി, എന്നിട്ട് അവര് ഞങ്ങൾക്കിടയിൽ, ഈ വിദ്യാർത്ഥികൾക്കിടയിൽ അവർ പ്രചരിപ്പിച്ചു. അന്നൽ ഇൽമ അവ്വലൻ ലാ യുഖദു ഇല്ലാ മിനൽ അകാബിരി, കിബാറുകളിൽ നിന്നല്ലാതെ ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്നും. വസാനിയൻ, രണ്ടാമതായി ലാ ബുദ്ധ മിൻ തസ്കിയത്തിൻ മിനൽ ഉലമായി ലിഹാദിൽ ഖായിമി ബിഹാദിഹി ദുറൂസ്, ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഈ പണ്ഡിതന്മാരുടെ തസ്കിയ നിർബന്ധമാണ് എന്നും അവർ ഇവർക്കിടയിൽ പ്രചരിപ്പിച്ചു. ഇന്ന് നമ്മളെ കേരളത്തിൽ ചില ആൾക്കാർ പ്രചരിപ്പിച്ചത് പോലെ, അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ. അപ്പോ ഒരു മൂന്നാഴ്ച മുമ്പ് കൂടി ആ ക്ലിപ്പ് എന്റെ ദിക്ക് വന്നിട്ടുണ്ട്. എന്താ ചെയ്യ? ഒരു വിഷയം പഠിക്കണ്ടേ? പഠിക്കാത്തൊരു വിഷയം മനസ്സിലാകും? എൽമ നേടണം എന്നുള്ളൊരു താല്പര്യം വേണം. എന്റെ അമലത്തുനിന്ന് എൽമ സ്വീകരിക്കാൻ പറ്റില്ല. കേരളത്തിൽ അങ്ങനെ ആരും എൽമ സ്വീകരിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരില്ല എന്നുള്ളത്. അപ്പോ ഷെയ്ഖ് സുലൈമാനു റഹേലിയോടുള്ള ചോദ്യം ഇതാണ്. രണ്ട് കാര്യങ്ങൾ അവർ ഞങ്ങൾക്കിടയിൽ ഈ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ഒന്ന്, കിബാറുകളിൽ നിന്ന് എൽമ സ്വീകരിക്കാൻ പാടുള്ളൂ. രണ്ട്, തസ്കിയ നിർബന്ധമാണ്. ഫഅദ്ദ ഹാദ ഇലാ തർക്കി ബഅലി ദുറൂസ് അല്ലതിലാ യൂജദു ഗൈറു ഹാഫിൽ മിൻ തഖതി ഇന്ദന. ഇതുവരെ പ്രചരിപ്പിച്ചതോടുകൂടി കുറെ ആളുകൾ ക്ലാസ് നിർത്തിയിട്ട് പോയി. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഈ രൂപത്തിലുള്ള വേറെ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല. കുറെ ആളുകൾ ക്ലാസ് നിർത്തി. കാരണം എന്താ, കിബാറുകളിൽ നിന്ന് എൽമ സ്വീകരിക്കാൻ പാടുള്ളൂ, തസ്കിയ നിർബന്ധമാണ്. ഇപ്പൊ ഇവര് ചോദിക്കണ മാതിരി അതിന്റെ അടുത്ത് തസ്കിയ ഉണ്ടോ, ആ തസ്കിയ ഒന്ന് കാണട്ടെ. ആ അല്ലല്ലേ, നിങ്ങൾക്ക് തസ്കിയ അല്ലല്ലേ, എന്നാ കേട്ടോ. അപ്പൊ കുറെ ആളുകൾ ക്ലാസ് നിർത്തി, നമ്മളെ പല സഹോദരങ്ങളും ക്ലാസ്സുകളൊക്കെ നിർത്തിയതുപോലെ. സമാ മൗഖിഫുനാ മിൻ ദാലിക, അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ വിഷയത്തിൽ എന്തൊരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്. ഞാൻ പൂർണ്ണമായിട്ട് വായിക്കാണ്, ഇത് കാരണം പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് ആളുകൾക്കിടയിൽ ഈ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് കൊണ്ട് ഇത് പൂർത്തിയിട്ട് വായിക്കാണ്. അപ്പൊ ഇത് ഷെയ്ഖ് സുലൈമാനു റഹേലി പറഞ്ഞത്. അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, ലാ ശക്ക, സംശയമല്ല, അനൽ ഇൽമ ഇന്നമാ യുഖദു അനിൽ അക്കാബിരി, കിബാറുകളിൽ നിന്ന് തന്നെയാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്. വഅന്നഹു ലാ ബുദ്ദ മിന തസ്കിയ, തസ്കിയത്തും നിർബന്ധമാണ്. ലാക്കിൻ മൻ ഹും അൽ അക്കാബിർ, അപ്പൊ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കിബാറുകളിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത്, തസ്കിയ വേണം, ഇതിൽ സംശയമല്ല. പക്ഷെ ആരാണ് കിബാറുകൾ? എന്നിട്ട് അദ്ദേഹം ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആരാണ് കിബാറ് എന്നുള്ളത്. വയസ്സായ ആൾക്കാർ എന്നുള്ളത് മാത്രമല്ല, അല്ല കാബിറും മൻ കബ്ബറഹും ഇൽമുഹും, അവരുടെ ഇൽമാണ് അവരെ കിബാറുകളാക്കിയത്. ഇൽമു കൊണ്ട് പ്രായം ചെന്നവർ, അതിന് ഇരുത്തം വന്നവർ, അതാണ് കാബിറുകൾ, കിബാറുകൾ. എന്നിട്ട് അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ ചെറിയ പ്രായത്തിലുള്ളവരാണെങ്കിലും അവർക്ക് നല്ല ഇൽമുണ്ടെങ്കിൽ അവർ കിബാറുകളാണ്. നമ്മൾ സഹാബത്തിന്റെ ഇടയിലുള്ളതൊക്കെ ഉദ്ധരിച്ചല്ലോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായമാണ്, പക്ഷെ അദ്ദേഹം സഹാബികളിൽ പോലും അദ്ദേഹത്തിൽ നിന്നായിരുന്നു ഇൽമ് സ്വീകരിച്ചത്. ആ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ, ഹദീസുകളും സംഭവങ്ങളും നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് അദ്ദേഹം ആദ്യം വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാബുദ്ധമിന തസ്കിയ, തസ്കിയ നിർബന്ധമാണ്. അപ്പൊ കേരളത്തിലെ സലാഹി തസ്കിയ വേണ്ടെന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയുന്നതിനെ എതിർത്തു. ഇപ്പറഞ്ഞ ആൾ, ഇപ്പറഞ്ഞ ആൾക്ക് ആ വാദമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഇപ്പറഞ്ഞ ആള് ഏത് ജാമിയെന്ന് പഠിച്ചതാ? ആ ജാമിയന്റെ പേരെന്ന് പറയട്ടെ, അല്ലെങ്കിൽ കിബാറുകളിൽ പെട്ട ഏത് പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് എത്ര കൊല്ലം പഠിച്ചിട്ടുണ്ട്, ആ വർഷത്തിന്റെ കണക്കൊന്ന് പറഞ്ഞേരി. അപ്പൊ അത് വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. അപ്പോ ഇവിടെ വിഷയം എന്താണ്, ആ തസ്കിയ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാണ്, ആ തസ്കിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതാണ് വിഷയം. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്, നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. പണ്ഡിതന്മാരൊരിക്കൽ തസ്കിയത്ത് കൊടുത്തിട്ടുണ്ടാവും, അത് ഉപയോഗിച്ചിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് അവക്കനുസരിച്ചിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അവരടുത്ത് അവർക്ക് അവരുടെ എല്ലാ തെറ്റായ ആശയങ്ങളെയും ആദർശങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു സംഗതിയാണ് എന്ത്, ഒരു സാധനമാണ് ഈ തസ്കിയ. തന്റെ അടുത്ത് തസ്കിയുണ്ട്, അവിടെ തീർന്നു. അപ്പൊ ഇപ്പറഞ്ഞ വിവരം പിന്നെ സാധുക്കളായ ആൾക്കാരെന്ത് ചെയ്യാ, തസ്കിയ ഉപ്പരെടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ ഉപ്പരെടുത്തുന്ന എൽമെടുക്കത്തി. ഇപ്പൊ ഇബാദുല്ലാഹി ഐനുനി എന്ന ഹദീസിന്റെ വിഷയത്തിൽ ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ പറഞ്ഞതിനൊക്കെ എതിരുന്നു. ഒരു ക്ലാസ് പറയുമ്പോൾ അതിൽ പിന്നെ നാലിലേക്ക് 40 വട്ടം നമ്മൾ പറയുന്നത് പോലെ സലഫി പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു, ഇബാദുല്ലാഹി ഐനുനി എന്ന വിഷയം വന്നപ്പോ നേരെ തല കുത്തന വന്നു. ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ മുഴുവൻ സ്വീകരിച്ച നിലപാടിനെതിരായ നിലപാട് സ്വീകരിച്ചെന്ന് മാത്രമല്ല, പുതിയ പലതും അതിലേക്ക് കൊണ്ടുവന്നു. ആദ്യം പറഞ്ഞതിനെതിരായിട്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, പിന്നീട് അതിനെതിരായിട്ട് പറഞ്ഞു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചത്, അത് വേറെ വിഷയമാണ് എന്താണെങ്കിലും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാബുദ്ധ മിന തസ്കിയ, തസ്കിയത്ത് അനിവാര്യമാണ്. കാരണം ഫൈനൽ ഇൽമ ദീനു, ഈ ഇൽമ എന്താണ്, നമ്മൾ എടുക്കുന്ന ഈ ഇൽമ അത് ദീനാണ്, ഖുർആനും സുന്നത്തുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മുടെ പരലോകത്തിൽ വേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഫയംബഈ അന്നൻദുറ അമ്മൻ നഖുദ ദീന, അതുകൊണ്ട് ആരിൽ നിന്നാണ് നമ്മൾ ഇൽമ് സ്വീകരിക്കുന്നത് എന്നത് നോക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ലാക്കിൻ കൈഫ തകൂനു തസ്കിയ, പക്ഷെ എന്താണ് ഈ തസ്കിയ? എന്നിട്ട് അദ്ദേഹം തസ്കിയയിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ് ഈ തസ്കിയ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയുന്നു, അത്തസ്കിയത്തു തകൂനു ബിസലാസത്തി ഉമൂരിൻ, മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഈ തസ്കിയ ഉണ്ടായിത്തീരുന്നത്. മൂന്ന് വിഷയങ്ങളാണ്, മൂന്ന് കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തസ്കിയ. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കിക്കോ എന്താണ് തസ്കിയ എന്നുള്ളത്. അൽ അംറുൽ അവ്വൽ, തസ്കിയത്തിന്റെ ഒന്നാമത്തെ രൂപം, അതിന്റെ ഒന്നാമത്തെ രീതി. നസ്സുൽ ഉലമാഇൽ മുഅ്തബിരീൻ അലാ തസ്കിയത്തിഹി, എന്റെ പണ്ഡിതന്മാരുടെ, ശരിയായ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ വ്യക്തമായ നസ്സ്, അത് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പണ്ഡിതന്മാർ പറയുന്നു എന്ത്, ഇയാളിൽ തന്ന ഇൽമ് സ്വീകരിക്കാം. ഇതാണ് തസ്കിയത്തിന്റെ ഒരു രീതി. ഇതൊരു രീതി ആകുന്നുള്ളൂ, വേറെ രണ്ട് രീതികൾ ബാക്കിയുണ്ട്. ഇവരെന്ത് നിഷേധിക്കാണ് ചെയ്യുന്നത്? ഇതാണ് അതിന്റെ ഒന്നാമത്തെ രീതി. എന്ത്, കിബാറുകളായ പണ്ഡിതന്മാര് അവരെ കുറിച്ച് പറയും, അയാൾ തന്ന ഇൽമ് എടുത്തോ. അപ്പൊ ഇത് ഏത് സന്ദർഭത്തിലാണ് വരുന്നത്? ഇപ്പൊ നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് ഖത്തറില് പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, പല പള്ളികളിലും ദർസുകളുണ്ട്. അപ്പൊ നമ്മൾ അവരെ പറ്റി അന്വേഷിക്കുകയാണ് കിബാറുകളോട്, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരോട്. അപ്പൊ അവർ പറയും, അയാൾ സലഫി തന്നെയാണ്, നിങ്ങൾ അവരിൽ നിന്ന് ഇൽമെടുത്തോ. ഇതാണ് ഈ വിഷയത്തിലുള്ള ഒന്നാമത്തെ രീതി. പണ്ഡിതന്മാർ, കിബാറുകൾ, അഹലുൽ ഇൽമിൽപ്പെട്ടവർ അയാളെ കുറിച്ച് പറയുന്നുണ്ട്, അയാൾക്ക് നിങ്ങൾ ഇൽമ് സ്വീകരിച്ചോ. ഇതാണ് അതിന്റെ ഒന്നാമത്തെ രീതി, അവരിൽ നമുക്ക് ഇൽമ് സ്വീകരിക്കാം. അതിലൊരു തകരാറുമില്ല, അതിൽ അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാം. അൽ അംറു സാനി, രണ്ടാമത്തെ രീതി. അപ്പൊ ഈ ഒരു രീതി മാത്രമല്ല, രണ്ടാമത്തെ രീതി എന്താ, ശരിക്കും മനസ്സിലാക്കിക്കോ. രണ്ടാമത്തെ രീതി, അനഷ്തഹിറ ബിത്തഅലീമി മിൻ ഗൈരി അൻ യുൻകർ അലൈഹി മിൻ അഹ്ലിൽ ഇൽമി. അയാൾ നാട്ടിൽ അറിയപ്പെട്ടു, ശരിയായ സലഫിയത്ത് അത് പഠിപ്പിക്കുന്ന ആളാണ്, അങ്ങനെ ക്ലാസ് എടുക്കുന്ന, യുഅറഫ് ബി അന്നഹു മുദരിസുൻ, അയാളൊരു മുദരിസ് ആയിട്ട് ആ നാട്ടില് അറിയപ്പെട്ടു. വലാ യുൻകിറു അഹ്ലുൽ ഇൽമിൽ മുഅ്തബറൂന തദരീസഹു ഫഹാദിഹി തസ്കിയത്തുൻ സുക്കൂതിയ. ലോകത്തുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അയാളെ ജർഹി ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു പ്രാവശ്യം തസ്കിയ കിട്ടി, പക്ഷെ അയാളെ പണ്ഡിതന്മാർ ജർഹി ചെയ്താലോ, ആ തസ്കിയക്ക് പിന്നെ അഞ്ചു പൈസന്റെ വില അല്ല. ഇതാണ് കേരളത്തിലെ സലായി പറഞ്ഞ്, പിന്നെ അതും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഏതുപോലെ തബ്ലീഗിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ആദ്യം തസ്കിയ കൊടുത്തു, പക്ഷെ പിന്നീട് പണ്ഡിതന്മാർ അവരെ ജർഹ് നടത്തി. ജമാഅത്താണെങ്കിലും വ്യക്തിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ അവിടെ ആ തഅദീലിന് പ്രസക്തിയില്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോ തസ്കിയത്തിന്റെ രണ്ടാമത്തെ രീതി എന്താണ്? അയാളെ നാട്ടില് ഇങ്ങനെ അഹ്ലു സുന്നയുടെ ഒരു പണ്ഡിതനായിട്ട് അയാൾ അറിയപ്പെട്ടു, കിബാറുകളിൽപ്പെട്ട അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അഹ്ലുൽ പണ്ഡിതന്മാർ അയാളെ ജർഹ് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അയാളെ കുറിച്ച് ചോദിക്കാണ് അയാളെ നിൽമ സ്വീകരിക്കാൻ പറ്റും, അപ്പോൾ അവർ പറയും ഓക്കെയാണ്, ആരും അയാളെ എതിർത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ഖത്തറിലൊക്കെ നമുക്കറിയാം, നമ്മൾ ചില ആളുകളോട് ചോദിക്കുമ്പോൾ അയാളെ ക്ലാസ്സിൽ നമുക്ക് പോകാൻ പറ്റും, പോകരുത്, അയാള് ഈ ആദർശം, അഹ്ലു സുന്നത്തിന്റെ ആദർശം പ്രചരിപ്പിക്കുന്ന ആളല്ലാന്ന് പറയും. അപ്പൊ അയാളെ നിൽമ സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ വേറെ ചില ആളുകൾ ഉണ്ടാവും, അയാൾ ശരിയായ സലഫിയത്തായിരിക്കും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണട്ടെ, നിങ്ങളെ പറ്റി ഷെയ്ഖ് റബി പറഞ്ഞൊന്ന് അയാളത്ത് കാണിച്ചു തരാനൊന്നുണ്ടാവില്ല. പക്ഷെ സലഫി കൊണ്ട് ശരിയായ അഖീദയും ഇതായിരിക്കും അയാളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അയാളെ പറ്റി ജർഹ് നടത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, അയാളെ നിൽമ സ്വീകരിക്കാം. അപ്പൊ ഈ ഒരു ക്ലിപ്പും കൊണ്ട് നടക്കേണ്ടെന്ന് അർത്ഥം. ഇതാണ് അതിന്റെ രണ്ടാമത്തെ രീതി, ഇങ്ങനെയുള്ളവരെന്ന് ഇൽമ സ്വീകരിക്കാം. മൂന്നാമത്തെ രീതി, വഹാദാമിനൽ അഹമ്മിയത്തി ബി മക്കാൻ, ഇതാണ് ഈ വിഷയത്തില് ഏറ്റവും പ്രധാനപ്പെട്ട രീതി. അൻ യുസക്കിയഹു ഇൽമുഹു, അയാളുടെ ഇൽമാണ് അയാൾക്കുള്ള തസ്കിയ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മൂന്നാമത്തെ തസ്കിയത്തിന്റെ രൂപം, അയാളുടെ ഇൽമാണ് അയാൾക്കുള്ള തസ്കിയ. അത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫലായു അല്യമു ഇല്ല സുന്ന, അഹ്ലു സുന്നത്തിന്റെ ആദർശമല്ലാത്ത മറ്റൊന്നും അയാൾ പഠിപ്പിക്കുന്നില്ല. വലാ യഖുദു ഇല്ലാൻ ഉലമാ ഇസ്സുന്ന, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്നല്ലാതെ അയാളെ ഇൽമു സ്വീകരിക്കുന്നില്ല. വയുഖദ്ദിറു കുതുബ ഉലമാ ഇസ്സുന്ന, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അയാൾ അംഗീകരിക്കുന്നവനാണ്.
വലം യുഖദ് അലൈഹി റദ്ദുൽ കലാമിൽ ഉലമായിൽ മുഅ്തബിരീന, പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാർക്ക് എതിരായ പിന്നെ ശബ്ദിക്കുന്നില്ല, അയാൾ അവർക്ക് റദ്ദ് നടത്തുന്നില്ല. വല മുഖാലഫാത്തുൽ സുന്ന, അയാൾ അഹ്ലുസുന്നയുടെ ആദർശത്തിനെതിരായിട്ടുള്ള നിലപാടുകളൊന്നും അയാളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരാൾ ദർസ് നടത്തുന്നുണ്ടെങ്കിൽ അയാളെ ഒന്ന് ഒരുമിച്ച് സ്വീകരിക്കാം. അയാളോട് പോയിട്ട് നിങ്ങളെ പിന്നെ തൃപ്തി ഒന്ന് കാണട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് അതപ്പോ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവര് നേരത്തെ പറഞ്ഞതുപോലെ ഖുറാഫികള് പിന്നെ കറാമത്ത് കൈകാര്യം ചെയ്തതുപോലെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ മറ്റേ വിഷയം പറഞ്ഞതുപോലെ. അപ്പൊ ഒരു നാട്ടില് ദർസ് എടുക്കുന്ന ക്ലാസ് എടുക്കുന്ന ഒരു ഒരു പണ്ഡിതൻ, ഒരു ആലിം, ഒരു വ്യക്തി, അയാള് പഠിപ്പിക്കുന്നത് ശരിയായ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളാണ്, അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുന്ന ആളാണ്, അയാള് പ്രചരിപ്പിക്കുന്നത് അഹ്ലു സുന്നയുടെ ആദർശമാണ് എങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് ഇൽമ് സ്വീകരിക്കാം. അയാളോട് പോയിട്ട് കിവാറിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ ചോദിക്കേണ്ട കാര്യമില്ല. ഇനി അയാളെ കുറിച്ച് നമുക്ക് ഡൗട്ട് വരികയാണെങ്കിലോ, ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ ഇതിൽ ഏതാണ് അഹ്ലു സുന്നന്റെ ആദർശം, ഏതാണ് അഹ്ലുൽ ബിദഅയുടെ ആദർശം. അപ്പൊ നമുക്ക് പിന്നെ പ്രഗത്ഭരായ ആളുകളോട് അയാളെ പറ്റി ചോദിക്കാം. ഇതാണെന്ത് നമ്മൾ ഒന്നാമത് പറഞ്ഞല്ലോ, ഫല്ലുറു അമ്മൻ തഖദൂന ദീനക്കും, നിങ്ങളിൽ നിങ്ങൾ ആരിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ നോക്കണം. അത് കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതാണ് അതിന്റെ മൂന്നാമത്തെ രീതി. അയാൾക്കുള്ള തസ്കിയത്ത് എന്താണ്? അയാൾ പ്രചരിപ്പിക്കുന്ന അയാളുടെ ഇൽമാണ്. അപ്പൊ ഈ ക്ലിപ്പുകളൊക്കെ അയച്ചു തരുന്ന ആൾക്കാരുടെ ഇതൊക്കെ ഇതൊന്നും അവർക്ക് തിരിയില്ല, അതൊന്നും അവർ പഠിച്ചിട്ടില്ല. പിന്നെ കുറെ മുറിയും ക്ലിപ്പുകളുമായിട്ട് നടക്കാൻ വിഷയങ്ങൾ പഠിക്കാതെ. അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ ഈ പറഞ്ഞ ആളേ ഉള്ളൂ, അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, പലരും ഉണ്ട്. പക്ഷെ അവര് അറിയപ്പെട്ട ആളുകളായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവര് പ്രചരിപ്പിക്കുന്നത് പഠിപ്പിന്റെ അവര് വാചക സാമർത്ഥ്യം, വാക്യ സാമർത്ഥ്യം, ചാതുര്യം ഇല്ലാത്തത് കൊണ്ട് അവര് പ്രാസംഗിക രംഗത്തില്ല. പക്ഷെ കിതാബ് നന്നായിട്ട് തിരിയും, സലഫി പണ്ഡിതന്മാരുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള പലരും നമ്മുടെ നാടുകളിലുണ്ട്. അവര് മൈക്കിന്റെ മുന്നിൽ വരാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല, ആ രൂപത്തിൽ അവര് പ്രസംഗിക്കുന്ന കുത്തബാക്കളായിരിക്കൂല. പക്ഷെ അവർക്ക് സലഫി പണ്ഡിതന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ടാകും, അവരുടെ ദർസുകളൊക്കെ കേൾക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ ഈ ഒരൊറ്റ മാനദണ്ഡം വെച്ചിട്ട് ബാക്കിയുള്ള ഒരാളിൽ നിന്നും എലുമ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും സത്യസന്ധമായ നിലപാടല്ല. ഇനി തസ്കിയത്ത് ഇപ്രാവശ്യം കൊടുത്തു, പക്ഷെ ആ പണ്ഡിതന്മാരയാളെ ജർഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാളുടെ നിലപാടുകൾ അതിനെതിരാണെങ്കിൽ ആ തസ്കിയുണ്ട് ഫായിദല്ല. ഇനി അത് ഷെയ്ഖ് റബീ പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഖ് സുലൈമാൻ റഹീലി പറയുന്നു, ഇനി ഒരാൾ വാദിക്കുകയാണെന്ത്, ഇവരുടെ വാദം ഒരാൾ വാദിക്കുകയാണെങ്കിൽ എന്ത്, വൽഖൗലു, ഒരു വാദം, ഏതാണ് ആ വാദം, ബി അന്നഹു ലാ യുഖദുൽ ഇൽമ ഇല്ലാ മൻ സക്കാഹുൽ ഉലമാഉ നസ്സൻ, നസ്സായിട്ട് തന്നെ പണ്ഡിതന്മാർ തസ്കിയത്ത് കൊടുത്ത ആളുകളിൽ നിന്നല്ലാതെ ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്ന വാദം. ആ വാദം യസുദ്ദു ബാബൽ ഖൈർ, നന്മയുടെ വാതിലുകളെ അത് തടയും. കാരണം പണ്ഡിതന്മാർ ഒരാളെ കുറിച്ചും പറയാ, അത് മാത്രമാണ് തസ്കിയ എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ അത് ഖൈറിന്റെ കവാടത്തെ തടയലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കസീറും മിനൽ ബുൽദാനി ഫീഹാ തുല്ലാബ് ഇൽമിൻ, ധാരാളം നാടുകൾ അവരെ അവിടെ തോലിബുൽ ഇൽമു ആയ ഒരുപാട് ആളുകൾ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട്. യുഅല്ലിമൂന സുന്ന, അവർ സുന്നത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വശുറൂഹി അഹ്ലി സുന്ന, അഹ്ലി സുന്നയുടെ ഗ്രന്ഥങ്ങളുടെ ഷറഹുകൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വയുഅല്ലിമൂന ബിഹസ്ബി മാ തഅല്ലമു, അവർ പഠിച്ചതിനനുസരിച്ച് അവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വലാകിന്നഹും ലാ യഹ്മിലൂന തസ്കിയത മിൻ ആലിമിൻ മുഅയ്യിൻ, പക്ഷേ അവരുടെ അടുത്തൊന്നും എന്തില്ല, ഒരു പണ്ഡിതന്റെ തസ്കിയ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ തസ്കിയ ഉണ്ടാവില്ല. പക്ഷെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഹ്ലു സുന്നന്റെ ഗ്രന്ഥങ്ങളാണ്, അഹ്ലു സുന്നന്റെ കിതാബുകളാണ് അവരെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ അടുത്ത് തസ്കിയ എന്ന് കൊണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ ക്ലിപ്പ് ഇട്ട് കൊടുക്കാൻ ഉണ്ടാവില്ല. ഈ സാധുക്കൾ വിഷയം മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലാക്കിൻ ലം യുഅറഫു അലൈഹിം മാ യജ്റഹുഹും ഫീ ഇൽമിഹിം, അവരുടെ വിഷയത്തിൽ അറിയപ്പെടരുത് ജർഹ് അതെന്താന്നുള്ളത് പറയുന്നുണ്ട്.
ഫഇദാ ഖുൽനാ ഇന്നഹു ലാ യുഅഖദുൽ ഇൽമു അൻഹും, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ, ലം യബ്ഖാ ഇൽമുൻ ഫീ കസീരി മിനൽ ബുൽദാൻ, പല നാടുകളിലും പിന്നെ ഇൽമു ഉണ്ടാവില്ല. വസയസദ്ദു, അദ്ദേഹം പറയണത് തടയപ്പെടും. ബാബൽ ഖൈരി, ഖൈറിന്റെ കവാടം. വയഖൂമു അഹ്ലുൽ ബിദഅി, ബിദഅത്തിന്റെ ആളുകൾ രംഗത്ത് വരും. വയുദ്ദിസൂൻ, അവർ കാര്യങ്ങൾ പ്രചരിപ്പിക്കും, അവരുടെ ആദർശം അവർ പ്രചരിപ്പിക്കും. അഹ്ലുസ് സുന്ന യക്ഫൂൻ, അഹ്ലുസ് സുന്നയുടെ ആളുകൾ നിർജീവരായിത്തീരും. അങ്ങനെ പ്രശ്നം ഉണ്ടായിത്തീരും. ഇങ്ങനെ ഒരു നിബന്ധന വെച്ചാൽ അപ്പൊ അതുണ്ടായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. എന്നാൽ അത് മാത്രമല്ല തസ്കിയാണ്. അതുകൊണ്ട് വയുസ്ബിഹു അഹ്ലുസ് സുന്ന യതഅല്ലമൂന മിൻ അഹ്ലിൽ ബിദഅി ഔ മിനൽ ഇന്റർനെറ്റ് ഔ ഗൈരിഹി, ആളുകൾ എന്ത് ചെയ്യും? ഇന്റർനെറ്റിനെ അവലംബിക്കും, അല്ലെങ്കിൽ ബിദഅത്തിന്റെ ആളുകളിൽ നിന്ന് പിന്നെ ഇൽമ് സ്വീകരിക്കുന്ന പിന്നെ ആളുകളായിത്തീരും. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. നന്മയുടെ വാതിലുകളെ അത് തകർത്ത് കളയും, തടുത്തു വെക്കും എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോ ഇത് സുലൈമാൻ റുഹൈലി വളരെ വിശദമായിട്ട് അദ്ദേഹം ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം ഇത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. തസ്കിയത്തിന്റെ മൂന്ന് രൂപങ്ങൾ, ഈ മൂന്ന് രൂപങ്ങളുള്ളവരിൽ നിന്ന് നമുക്ക് ഇൽമ് സ്വീകരിക്കാം. എന്നാൽ അതിന്റെ മറ്റൊരു രീതി, ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വിശദീകരിക്കാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ് പൂർണ്ണമായിട്ടില്ല. ഇൻഷാല്ലാ കുറച്ചുകൂടി നമ്മൾ വിശദീകരിക്കുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. വിഷയങ്ങൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ നമ്മൾ വിശദീകരിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗൗരവത്തിൽ വിഷയം പഠിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്, നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാവുന്നതാണ്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇൽമ് ആരിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്, ആരിൽ നിന്നാണ് സ്വീകരിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. പരലോകത്ത് സ്വർഗത്തേക്ക് പോകണോ നരകത്തേക്ക് പോകണോ തീരുമാനിക്കുന്ന വിഷയമാണ്. ഗൗരവം മനസ്സിലാക്കി വിഷയങ്ങൾ പഠിക്കുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واختبانا الحمد لله رب العالمين. السلام عليكم ورحمه الله.